Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അത് ഇതാരാ വ്യാഖ്യാനിച്ചിരിക്കുന്നു നോക്കും. പദവാക്യ പ്രമാണങ്ങൾ കുറിച്ച് അറിവുള്ളവനാണോ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്? വ്യാകരണം, മീമാംസ, തർക്കശാസ്ത്രം ഇത് അറിയാവുന്ന ഒരാളാണോ എന്ന് ആണ് മുഖ്യമായി നോക്കേണ്ടത്. ചിലരുടെ മനസ്സിൽ സംശയം അതെന്തിനാ? കഥ പ്രമാണങ്ങളുണ്ടല്ലോ, അവനവന്റെ അനുഭവം മതിയാണ്. അനുഭവം നല്ലത് തന്നെയാണ്, പക്ഷേ ആ അനുഭവം കൊണ്ട് പദവാക്യ പ്രമാണങ്ങൾ കൂടാതെ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അനുഭവം ഉണ്ടെങ്കിൽ നല്ലത്, ശിഷ്യന്മാർക്ക് ഉപദേശിക്കാം, നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഉപദേശിക്കുക, ഇവിടെ ഭാഷ്യകാരൻ സ്വയം തന്റെ സിദ്ധാന്തങ്ങളെ പറയുകയല്ല. ഇതിനൊരിടത്തും ഭാഷകാരം പറയുന്നത് ഇതെന്റെ അനുഭവമാണ്, ഞാൻ എന്റെ അനുഭവത്തെ ആസ്പദമാക്കി ഞാൻ പറയുന്നു എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഭാഷകാരൻ വേദത്തെ വ്യാഖ്യാനിക്കുന്നു. വേദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്ത് വേണം പറയാം? മറ്റൊരാൾക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ള പരിശോധിക്കുന്ന അവസരം കിട്ടത്തില്ല. ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ്, അത് ശരിയെന്നോ തെറ്റെന്നോ വരാൻ വേറൊരാൾക്ക് അവകാശമില്ല. പക്ഷെ പദവാക്യ പ്രമാണങ്ങളിലൂടെയാണ് വേദത്തെ വ്യാഖ്യാനിച്ചാണ് പറയുന്നതെങ്കിൽ വേറൊരാൾക്ക് അതിനെ നിരൂപണം ചെയ്യാം. കാരണം ഒരാളുടെ അനുഭവത്തെ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ്. ഇങ്ങനെ കാണുന്നതൊക്കെ ഇപ്പോ മഞ്ഞയായിട്ടാണെന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് എന്റെ തലയ്ക്കകത്ത് കയറി വേറൊരാൾക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല. ഒന്നേ അംഗീകരിക്കുകയാണെങ്കിൽ നിഷേധിക്കുക, രണ്ടും ആകാം. അനുഭവത്തെ ആസ്പദമാക്കി, കേവല അനുഭവത്തെ മാത്രം ആസ്പദമാക്കി വേദത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല, പ്രാമാണികമുണ്ടാകും. കുറച്ച് വേദത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ പദവാക്യ പ്രമാണങ്ങളെ ആശ്രയിച്ചേ പറ്റും, അതിനെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ അതൊരു ചർച്ചയ്ക്ക് വിഷയമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ഗുണദോഷ വിചാരങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഭാഷ്യത്തിൽ തന്നെ കാണുന്നതാണ് ഒരുപക്ഷം സിദ്ധാന്തം തന്റെ വ്യാഖ്യാനത്തെ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അതിന്റെ ഗുണദോഷ വിചാരങ്ങൾ ചെയ്യുകയാണ്. അനുഭവത്തെയാണ് പറയുന്നതെങ്കിൽ അവിടെ പൂർവപക്ഷവും സിദ്ധാന്തവുമില്ല, ഗുണദോഷ വിചാരവും. ഗുരു എന്താണോ പറയുന്നത് ശിഷ്യനത് അപ്പടി വീഴിക്കോളൂ, ചോദ്യമാകത്തുള്ളത് എന്താണ് ഇതെന്താണ്, കാരണം എന്തുകൊണ്ട് എന്റെ അനുഭവം അതല്ല, വ്യാഖ്യാന രീതി അതല്ല. അത്യന്തം ശ്രദ്ധാലുവായ ഒരു ശിഷ്യന് കേവലം സ്വാനുഭവത്തെ ഒരു ഗുരുവിന് പകർന്നു കൊടുക്കാം. അവിടെ തന്നെ വേദത്തിന്റെ ഒന്നും ആവശ്യമില്ല, മറ്റ് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അത് പ്രയോജനപ്പെടുന്ന ഇവിടെ അത്യന്തം ഉത്തമനായ ഗുരു, അത്യന്തം ഉത്തമനായ ശിഷ്യൻ. കാരണം അവന്റെ മനസ്സിൽ ഒരു പൂർവപക്ഷവും ഒരു സംശയമില്ല. ഗുരു എന്താണ് ഉപദേശിക്കുന്നത് അതേപടി തന്നെ അവന്റെ ഉള്ളിൽ പകരുന്നു. അവിടെ ശരിയാണ്, പക്ഷെ വ്യാഖ്യാനത്തിന് അത് പോരെ. വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ശിഷ്യന്റെ മനസ്സിൽ സംശയങ്ങൾ വരും, അതിന് നിവൃത്തി ഉണ്ടാവണം, അതിന് പദവാക്യ പ്രമാണങ്ങളെ ആശ്രയിച്ചേ പറ്റും. അതുകൊണ്ടാണ് ഭാഷകാർ പറയുന്നിടത്തെല്ലാം പറയും ഇത് ആത്മവിദ്യ, അത് സ്വാനുഭവമാണ്, അങ്ങനെയുള്ള അനുഭവം പൂർവികന്മാർക്കുണ്ട്, ഇന്നുള്ളവർക്കുണ്ട്, അതിനേക്കുണ്ടാകാം. പക്ഷേ താനത് വ്യാഖ്യാനിക്കുന്നത് എന്റെ അനുഭവത്തെ മുൻനിർത്തിയാണ് ഒരു സ്ഥലത്ത്. അങ്ങനെ പറയുന്ന ഒരു ഭാഗം നമുക്ക് ഭാഷത്തിൽ കാണാൻ കിട്ടും. കാരണം ഇത് കേവലം ഉപദേശിക്കുകയല്ല, തന്റെ അനുഭവത്തെ ഉപദേശിക്കുകയല്ല, മറിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുകയാണ്. അവിടെ അങ്ങനെ പറഞ്ഞാൽ പോരാ, അന്നാരും സ്വീകരിക്കത്തില്ല. പിന്നീട് ഭാഷകാലിന് ശേഷവും പലരും ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ പദവാക്യ പ്രമാണങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്തവരാണ് വ്യാഖ്യാനിക്കുന്നത് കൂടുതലും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നു, മറ്റു വ്യാഖ്യാനങ്ങളെ തെറ്റായി ധരിച്ചിട്ട് ആ വ്യാഖ്യാനിക്കുന്നത് കൂടുതൽ സംഭവിക്കുന്നു. അതിന്റേതായ ദോഷങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്നവർക്ക്. അതായത് വ്യാഖ്യാനങ്ങളെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുക, അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പദവാക്യ പ്രമാണങ്ങളെ സ്വീകരിക്കാതിരിക്കുക. ഉപദേശവും വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപദേശം എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഗ്രഹിക്കാൻ തയ്യാറാണ്, അവിടെ പൂർവക്ഷം ശബ്ദം പോലും പ്രയോഗിക്കണമെന്നില്ല. ദക്ഷിണാമൂർത്തി ഉപദേശിച്ചപ്പോൾ ശബ്ദമൊന്നും പ്രയോഗിച്ചില്ല, പക്ഷെ ശിഷ്യന്മാർ യോഗ്യന്മാരായിരുന്നു. അവിടെ അത് മതി, മൗനം കൊണ്ടും വ്യാഖ്യാനി ഉപദേശിക്കാം. അവിടെ വ്യാഖ്യാനം എന്ന് പറയാൻ ഉപദേശവും തത്വത്തിന്റെ ഉപദേശത്തേനാണ് അവിടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ വിശദീകരിക്കേണ്ടിട്ട് ഒരുപാട്. അവിടെ പദവാക്യ പ്രമാണങ്ങളെ ആശ്രയിച്ചിരുന്നത് അല്ലെങ്കിൽ ശിഷ്യനെ ആ പദവാക്യ പ്രമാണങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ശിഷ്യൻ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനം വേണം, എന്നാലത് വേണ്ട വണ്ണം ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സാമ്പ്രദായികമായി അദ്വൈതവും മറ്റും വ്യാഖ്യാനിക്കുന്നവർ ആദ്യം വ്യാഖ്യാനിക്കുന്നത് പദവാക്യ പ്രമാണങ്ങളെയാണ്. അത് വ്യാഖ്യാനിച്ചിട്ടേ പിന്നെ അദ്വൈതത്തിലേക്ക് കടക്കത്തുള്ളൂ. ആദ്യം അത് മനസ്സിലാക്കാൻ പറയും, എന്താണ് വ്യാകരണം, എന്താണ് മീമാംസ, എന്താണ് ന്യായശാസ്ത്രം. അങ്ങനെ വ്യാഖ്യാനത്തിലൂടെ ഗ്രഹിക്കുകയാണ്. അങ്ങനെ ഉത്തമനായ ഒരാളാണെങ്കിൽ ഇതിന്റെ ആവശ്യം, വ്യാഖ്യാനത്തിലൂടെ ഗ്രഹിക്കണമെങ്കിൽ ആവശ്യമായി അതിനെ വിശദീകരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ ശരിയായ തത്വത്തെ ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനങ്ങളെ ശ്രദ്ധിക്കുമ്പോഴും വ്യാഖ്യാനങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നത്, കേവല ഉപദേശം അല്ലെങ്കിൽ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വേദം അയാൾക്കത് വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥത എന്താണ്? പ്രധാനമായിട്ടും ഈ പദവാക്യ പ്രമാണങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അല്ലാത്തവർക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല, അല്ലാത്ത വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാനും പാടില്ല, അതിനെ ഉപേക്ഷിക്കുന്നു. പക്ഷെ പൂർവാചാര്യന്മാർ അങ്ങനെയായിരുന്നില്ല. അവരെന്ത് സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചാലും ശരി, അതിന്റെ പിന്നിൽ ഇതുണ്ടായിരിക്കും, പദവാക്യ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഒരേ പദവാക്യ പ്രമാണങ്ങളെ ആണ് സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെ വ്യത്യാസം വരും? അത് ഞാൻ മുമ്പ് പറഞ്ഞു, അത് അവരുടെ സംസ്കാരമനുസരിച്ച്. പക്ഷെ ഇതിനെ ആശ്രയിക്കും. വ്യാഖ്യാത സർവവേദാന്ത, സർവവേദാന്തങ്ങളെയും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ വേദാന്തത്തിന്റെ സർവ്വ താല്പര്യങ്ങളെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേദാന്തത്തിൽ അനേക താല്പര്യങ്ങളാണ്, ആ താല്പര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അദ്വൈത താല്പര്യമാണ് ഇവിടെ പൂർവാചാര്യന്മാർ വെളിപ്പെടുത്തിയതായി ഭാഷ്യകാരൻ പറയുന്നു. അങ്ങനെയുള്ള അദ്വൈതാചാര്യന്മാരെ ബ്രഹ്മസൂത്രത്തിനും മറ്റും അങ്ങനെയുള്ള ചില ആചാര്യന്മാരുടെ പേരെടുത്ത് ഭാഷ്യകാരൻ തന്നെ സ്മരിക്കുന്നുണ്ട്, ബ്രഹ്മസൂത്രകാരനെ സ്മരിക്കുന്നുണ്ട്. അങ്ങനെ പദവാക്യ പ്രമാണന്മാരായ ആചാര്യന്മാരുണ്ടായിരുന്നു എന്ന് ഭാഷ്യകാരൻ അവിടെ പറയുന്നുണ്ട്. മുമ്പ് അത് വ്യാഖ്യാതാക്കളെ ഉദ്ദേശിച്ച് പറയുകയാണ്, സർവവേദാന്താഹ താൻ നിത്യം പ്രണതോസ്മിയും, അവരെ ഞാൻ സദാ പ്രണമിക്കുന്നു, ഞാൻ ജ്ഞാനസ്വരൂപമാണ്, ഞാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്, നമസ്കാരിയനായിട്ട് ഞാനേ ഉള്ളൂ, അതാണ് പരമാർത്ഥമെങ്കിലും ഇനിയും നമസ്കാരന്മാരായിട്ടുണ്ട് പലരും, അത് പൂർവാചാര്യന്മാരാണ്, അവരിൽ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത്, ഈ ജ്ഞാനത്തെ ഇനി വരും തലമുറകളിലേക്ക് കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ സംരക്ഷിക്കണം. ഇത് മംഗളാചരണം എന്ന് പറയുന്നത് ശിഷ്ടാചാരമാണ്. ശിഷ്ടാചാരം എന്ന് പറയുമ്പോൾ വരുന്ന തലമുറയും അത് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ശിഷ്ടന്റെ ആചാര്യം വരുന്ന തലമുറയും ആചാര്യന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ. അതെന്ന് പറയുന്നു ശിഷ്യ ശിക്ഷാർത്ഥം, ശിഷ്യന്മാരുടെ ശിക്ഷയ്ക്ക് വേണ്ടി, അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി നമ്മളാകുന്ന എഴുതി ചേർക്കുന്ന ഗ്രന്ഥത്തിൽ അതിനുവേണ്ടി ആചാര്യന്മാരെ നമസ്കരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ജ്ഞാനം, ഞാൻ തന്നെയാണ് സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി എനിക്ക് ആരെയും നമസ്കരിക്കാനില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും മന്ദബുദ്ധിയൊക്കെ വരും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തുടർന്ന് ആചാര്യന്മാരെ നമസ്കരിക്കുന്നത്.
പൂർവം പദവാക്യപ്രമാണത വ്യാഖ്യാത സർവവേദാന്ത താന്നിത്യം ഉള്ള തസ്മ്യഹം ചാര്യപ്രസാദത നിസ്പഷ്ടാർത്ഥരുചീനാം ഹി വ്യാഖ്യേയം സംഗ്രണീയതേ തൈത്തിരീയകസാരസ്യ.
തൈത്തിരീയം വളരെ വലുതാണ്. അതൊരു സംഹിതാ ഭാഗമുണ്ട്, ബ്രാഹ്മണ ഭാഗമുണ്ട്, അരണ്യഗുരുണ്ട്. അതിന്റെ സാരമാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഈ ഭാഗം, ഉപനിഷത് ഭാഗം. അതിനെ ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട്, ആചാര്യന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, ആചാര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് ഇതിന്റെ താല്പര്യം പരമമായ അദ്വൈതമാണ് എന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ആചാര്യപ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അത് അതിനെ വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനം സംഭ്രമീയത്തെ ഞാനത് വ്യാഖ്യാനിക്കുകയാണ്. വിസ്പഷ്ടാർത്ഥ രുചിയെന്ന പ്രത്യേകം എടുത്തു പറയുന്നു. വിസ്പഷ്ടാർത്ഥ രുചിയെന്ന ഇതിൽ പ്രത്യേക വിസ്പഷ്ടമായ അർത്ഥം, അതിൽ രുചിയുള്ളവർക്ക് വേണ്ടി അത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇതിൽ ശരിയായ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, ആരെയും നിർബന്ധിച്ച് ആള് കൂട്ടാൻ വേണ്ടി ഇവിടെ ഇരുത്തേണ്ട കാര്യമില്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. അവർക്ക് വല്ല ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പണികളോ ഒന്നും ചെയ്യാം. ഇതിന് പ്രത്യേക താല്പര്യമുള്ളവർ മാത്രം മതി. അപ്പൊ ഇല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിന് നാണക്കേടാണ്. പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നുകൂടെ ഇതൊക്കെ പറയുമ്പോൾ ആളില്ലെങ്കിൽ മോശമാണ് എന്ന് കരുതി തലയെണ്ണാൻ വേണ്ടി ആളിനെ കൊണ്ടിരുത്തണ്ട. ഒന്ന് രണ്ടു പേരായാലും മതി, ഒരാളായാലും മതി, താല്പര്യമുള്ളവർ മാത്രം മതി. ബാക്കിയുള്ളവരെല്ലാം ഗെറ്റ് ഔട്ട്. ഇത് പറയുന്നതാണ് മനഃപ്രയാസം ഉണ്ടാകും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾ കൂട്ടേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. ശരിക്ക് താല്പര്യമുള്ളവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ എഴുതിയിരിക്കുന്നത്. പിന്നെ അല്ലാത്തവർക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് ആ സമയം ക്ലീനിങ് ചെയ്ത ഭാരതം ക്ലീനാകും. നിസ്പഷ്ടാർത്ഥ രുചിയില്ല, ഇതിന് പ്രത്യേക താല്പര്യമുള്ളത് ഭാഷകാരൻ പറയുന്നു. അവർക്ക് വേണ്ടിയാണ് സംപ്രണീയത്. ഇത് നേരത്തെ അറിയാൻ കഴിഞ്ഞു. രുചിയുള്ളവർക്ക് പറയുന്നു, മന്ദമതീന സ്വതേവ നിശേഷ പദാർത്ഥ സ്മരണ അസംഭവാത്. മന്ദമതികൾക്ക് ഇതിന് താല്പര്യം ഉണ്ടാകത്തില്ല. ഇനി എത്ര ഇത് ചെവിക്കകത്ത് അടിച്ചു കയറ്റിയാലേ ശരി, ഇതിനോടൊരു താല്പര്യം വരത്തില്ല. അതിന്റെ വ്യാഖ്യാതാവ് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. മന്ദമതികളായതുകൊണ്ടെന്ന് മന്ദമതി എന്ന് വെച്ചാൽ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ല. മന്ദബുദ്ധികൾക്ക് ഈ താല്പര്യം വരത്തില്ല. അവർക്ക് താല്പര്യം മറ്റു കാര്യങ്ങളിലാണ്, അവരെ അതിന് നിയോഗിക്കുക. എല്ലാം ഉണ്ടല്ലോ, എല്ലാം വെച്ച് വിളമ്പിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഇപ്പോൾ മന്ദമതികൾക്ക് ഇവിടെ പറയുന്നു അസംഭവ അവിതാസംഭവമാണ്. അവർ ചോദിക്കുന്നു, ഇയാളുടെ പ്രസംഗം കേട്ടിട്ടല്ലേ ഇത് മോശം കിട്ടാൻ പോകുന്നു, അങ്ങനെ ചിന്തിക്കും. ഇത് അസംഭവമാണെന്ന് പറയുന്നു. അത് ഭാഷകാരൻ നേരത്തെ അറിയുന്നു. ഭാഷകാരൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവിടെ ഭാഷ എഴുതിയിട്ടില്ല എന്നാ പറയുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചാലും പഠിച്ചാലും കേട്ടാലും മതിയല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭാഷയുമേ രചിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഭാഷകാരൻ പറയുന്നത് ഞാനിത് ആചാര്യപ്രസാദം കൊണ്ട് നേടിയതാണ്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നേടിയതാണ്. ഈ മന്ദബുദ്ധികൾക്കും ഒരു മന്ദബുദ്ധികൾക്കും ഇത് പറഞ്ഞു കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രയോജനം ഉണ്ടാകുന്നില്ല, അത് മന്ദബുദ്ധികളോടുള്ള വിദ്വേഷം ഉണ്ടെന്നുമില്ല. മറിച്ചെന്താണ്, വിശിഷ്യ നിസ്സംശയം ജ്ഞാനം ഈ ഭൂതിയന്റെ തേശാം ഉപകാരായ പറയുന്നു. പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുണ്ട് വിശിഷ്യ, അവർക്ക് ഇതിന് രുചിയുണ്ട്, താല്പര്യമുണ്ട്. നിസ്സംശയം ജ്ഞാനം ഈ രോഗത്തിനെ അവരത് ആഗ്രഹിക്കുന്നു. സംശയരഹിതമായ ഭ്രാന്തിരഹിതമായ യഥാർത്ഥ തത്വം എന്താണ് എന്ന് ആഗ്രഹിക്കുന്നു. അതൊരു രുചിയുണ്ട്. അവരെ മൂക്ക് വേറിട്ട് ഒന്നും പിടിച്ചിരുത്തേണ്ട കാര്യമില്ല. അല്ലാതെ രുചി സ്വയം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോ ചിലർ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് മുപ്പുകാരത്ത് ഇവിടെ കൊണ്ട് എത്തിയിരിക്കുന്നത് എന്തിനാണ് ചിന്തിക്കും. അതിന് സമാധാനം ആദ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ ഹിമാലയത്തിലെ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെയും ആർക്കെങ്കിലും ഓർമ്മയിൽ വരുന്നതിൽ പറയാം കഴുതകളുടെ കഥ. മുഴച്ചത് ആർക്കു വേണ്ടിയുള്ളത് രോച്ച എന്തേ ഇവിടെ ഇതുള്ള എന്റെ അഭിപ്രായമാണ്. ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞ ഞാൻ മലയാളത്തിൽ പറയുന്നു ഞാനുള്ളൂ. അതിൽ കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും കേമനാണെന്നും മോശക്കാരനാണെന്നും ഒന്നും പറയുന്നില്ല. ഭാഷകാരൻ പറഞ്ഞു പറയുന്നു ദേഷ്യം ഉപകാരായ ആർക്കാണോ ഇതിൽ രുചിയുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഷ എഴുതിയിരിക്കുന്നത്. പറയുന്നു വ്യാഖ്യയും ഈ വ്യാഖ്യ അവരാണിത് കേൾക്കേണ്ടത്. രുചിയില്ലാത്തവരിത് കേട്ടിട്ട് കാര്യമില്ല, ഇരുന്ന് ഉറങ്ങാമെന്നുണ്ടാകില്ല, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പൊ ഒരു സംസ്കാരം അതിന്റെ ഉള്ളിൽ വേണം എന്നാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. നിസ്പഷ്ടാർത്ഥ രുചിയില്ല, അവർക്ക് എന്താണ് ഇതിന്റെ താല്പര്യം എന്ന് അറിയുന്നതിന്റെ അജിജ്ഞാസ അതുണ്ടാവും. അവർക്കിത് പ്രയോജനം ചെയ്യും. വ്യാഖ്യയും സംപ്രണീയത്തെയും അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാനം ചെയ്യുന്നത്. സംബന്ധ ഭാഷ്യത്തിൽ ഈ വരുന്ന കാര്യങ്ങളെല്ലാം പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിശേഷിച്ചും വൈദികമായ കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനകളെക്കുറിച്ച് അത് ബ്രഹ്മവിദ്യയുമായിട്ടുള്ള ബന്ധം മോക്ഷത്തിന് അതെങ്ങനെ സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതാനും കർമ്മ ഉപാദാന ഹേതു പരിഹാരായ ബ്രഹ്മവിദ്യ പ്രസ്തുതിയത്തെ അതിന് മുമ്പ് ചർച്ച ചെയ്ത ബ്രാഹ്മണത്തിനും സംഹിതയിലും എല്ലാം, കാരണം ഇതിലാണ് പല രുദ്രം തമകം തുടങ്ങിയതെല്ലാം ഈ ഭാഗത്ത് അതിനു മുമ്പുള്ള ഭാഗങ്ങളിലാണ് വരുന്നത്. നല്ല കാര്യങ്ങളും വരുന്നു. മൃത്യുഞ്ജയ മന്ത്രം പൂർവ്വവേദ ഭാഗങ്ങളിലാണ് വരുന്നത്. അപ്പോ കർമ്മങ്ങളെ കുറിച്ച് വരുന്നുണ്ട്. തൈത്തിരീയ സംഹിതയോട് ചേർന്ന് വളരെയധികം ഗൃഹ്യസൂത്രങ്ങൾ പ്രാതിശാഖ്യം ഇങ്ങനെ പല ഭാഗങ്ങളും വരുന്നു. കർമ്മങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ അതാണ് ഈ ഇതിങ്ങനെ ആരണ്യകം സംഹിത ബ്രാഹ്മണം ഇങ്ങനെ വളരെ വിപുലമായത്. മുഴുവൻ കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിരവധി കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ഉപനിഷദ്ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും ചർച്ച ചെയ്തതിന് ശേഷം അതെല്ലാം കൊണ്ട് തന്നെ മോക്ഷമായിക്കൂടെ. കർമ്മ ഉപാദാന ഹേതു പരിഹാരായ ഇതെല്ലാം കർമ്മം കൊണ്ട് സാധ്യമാകത്തില്ലേ എന്നുള്ള സംശയം വരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മവിദ്യ പ്രസ്തുതത്തെ മോക്ഷത്തിന് ബ്രഹ്മവിദ്യയെ സാധ്യമാകും. ഇവിടെ വിശദീകരിച്ച കർമ്മങ്ങളൊന്നും ഒന്നുകൊണ്ടും സാധ്യമല്ല. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡത്തെ ഉദ്ദേശിക്കുകയാണ്. വൈദിക കർമ്മങ്ങളാണ് എന്ന് പറയുന്നത്. കർമ്മഹേതു കാമഹസ്യ പ്രവർത്തകത്വ എന്താണ് കർമ്മത്തിന് ഹേതുവായിരിക്കുന്നത്? പറയുന്നു കാമം അതിന് ഹേതുവായിരിക്കുന്നത് അവിദ്യ അജ്ഞാനം. എന്നാൽ മുഖ്യമായ പ്രകടമായ ഹേതു എന്ന് പറയുന്നത് കർമ്മത്തിന് കാമമാണ്. ഏത് കർമ്മമായാലും ശരി, കർമ്മം ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നു? ആ കർമ്മം ചെയ്യാൻ അയാൾ നിർബന്ധിതനായതുകൊണ്ട് അതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഹേതുവില്ലാതെ ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് കർമ്മഹേതുവായ കാമമില്ലാതെ ഒരാൾ കർമ്മം ചെയ്യാൻ സാധ്യമേ? അത് ഉപാഷകാരന്റെ മുഖ്യമായ സിദ്ധാന്തമാണ്. കാമം ഇല്ലാത്തടത്ത് കർമ്മമില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഭാഷകാരനോട് പറഞ്ഞു നിഷ്കാമ കർമ്മം എന്ന് പറയുന്നിടത്തും കർമ്മത്തിന് പ്രേരകമായ ആ കാമം കർമ്മത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് നിഷ്കാമമായി ചെയ്യേണ്ടി വരുന്നത്. ആ കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന ആ കാമത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിഷ്കാമമായ ഭാവത്തിൽ കർമ്മത്തെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിഷ്കാമ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് ആ കാമത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനേ കാമമില്ലാ നിർത്തി. കർമ്മത്തിന് ഹേതു കാമം തന്നെയാണ്. ഇനി കർമ്മത്തിന്റെ ഫലത്തിലുള്ള കാമം, മുഖ്യമായ ഫലത്തിലുള്ള കാമത്തെ ഉപേക്ഷിച്ചാലും ശരി, മറ്റു കാമങ്ങളവിടെ ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ കർമ്മം അവിടെ കർമ്മത്തിന് പ്രേരകമായി കാമം നീക്കുവാൻ പറയുന്നത് കർമ്മ ഹേതു കാമസ്യ. പരോപകാരാർത്ഥമായി ചെയ്യുന്ന കർമ്മം അവിടെ തീർച്ചയായും പരമോപകാരം ചെയ്യണമെന്നുള്ള കാമുണ്ടാകും, നല്ലതോ ചീത്തയെന്നും പറഞ്ഞു നല്ലതായിരിക്കും ആയിക്കോട്ടെ, പക്ഷെ അവിടെ കാമം ഇവിടെയുണ്ട്. ഇവിടെ ആ കർമ്മഹേതുവായിരിക്കുന്ന കാമത്തെയും ആത്മകാമനെയും കാമത്തെയും വേർതിരിക്കുകയാണ്, രണ്ടും രണ്ടാണ്. കർമ്മഹേതുവായിരിക്കുന്ന കാമത്തിൽ അത് ബഹുശാഖ്യനന്ത എന്നീ പറഞ്ഞത് നാനാതരത്തിലാണ് ആ കാമം. ആ കാമങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടി തരത്തിൽ നിസ്വാർത്ഥത, പരോപകാരം എന്നെല്ലാം പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാമങ്ങൾ ചിലപ്പോൾ അത് കർമ്മഫല കാമനയായിരിക്കത്തില്ല, മറ്റു കാമനങ്ങൾ വരും. സ്വർഗത്തെ, സ്വർഗമാകുന്ന ഫലത്തെ വേണ്ടി ഒരു യാഗത്തെ പറഞ്ഞു. സ്വർഗത്തെ സ്വർഗമുണ്ട്, ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള ശ്രദ്ധ അറിയില്ലല്ലോ, പ്രത്യക്ഷ ഫലമല്ല. ആ ശ്രദ്ധ കൊണ്ട് സ്വർഗത്തെ കാമിച്ച് ഒരുവൻ കർമ്മം ചെയ്യുന്നു, അങ്ങനെയാണ് ചെയ്തു വന്നു. അതേ കർമ്മങ്ങൾ തന്നെ ഇന്ന് ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതേ കർമ്മങ്ങൾ വീണ്ടും അനുഷ്ഠിക്കുന്നുണ്ട്. അവർക്കറിയാം ഇതുകൊണ്ട് സ്വർഗമൊന്നും കിട്ടില്ല. സ്വർഗത്തിന്റെ കാര്യത്തിനൊന്നും യാതൊരു ഉറപ്പുമില്ല, കാരണം ആ ശ്രദ്ധ ആസ്തിക്യ ബുദ്ധിയൊന്നും വൈദികന്മാർക്കല്ലാതെ സാധാരണ മനുഷ്യന് വരത്തില്ല. ആ ശ്രദ്ധ എന്ന് പറയുന്നത് യാതൊരു ഭ്രാന്തിയും സംശയമില്ലാത്ത ആ ദൃഢതയാണ്. ഇന്നിപ്പോ അതേ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതൊന്നും വരത്തില്ല, അവർക്ക് ഇതൊരു സംശയമായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായിരിക്കും ഇതുകൊണ്ട് സ്വർഗമൊന്നും കിട്ടാൻ പോകുന്നു. അവ അവിടെ സ്വർഗകാമനയല്ല കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. ഇന്നിപ്പോ ജ്യോതിഷ്ടവും മറ്റും ചെയ്യുന്നവർ, അവർക്കെന്താണ് ഇത്തകാമ, ഇത് ചെയ്തു കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിലുള്ള ഫലങ്ങൾ ഉദ്ദേശിച്ചാൽ ചെയ്യുന്നു, കൂടുതൽ കീർത്തിയുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, പ്രശസ്തി ഉണ്ടായി കഴിഞ്ഞാൽ ആദരവ് ബഹുമാനം ഉണ്ടാവും, ലോകത്തിൽ പ്രതിഷ്ഠയുണ്ടാവും. കാരണം മറ്റൊരു വിശ്വാസമില്ല. ഇപ്പൊ ഫലകാമന എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസമില്ലാത്തവർക്കും ഫലകാമനുണ്ടാവും, ഇത്തരത്തിലുള്ള ഫലകാമന. അപ്പൊ ഇവിടെ അവിടെയും കർമ്മം ഹേതുവായിരിക്കുന്ന കാമനാണ്. ഇനി ഇതൊന്നും ആഗ്രഹിക്കുന്ന ഒരുവൻ അവന്റെ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു, ഈശ്വര അനുഗ്രഹത്തെ അവനാഗ്രഹിക്കുന്നു, അതാഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോ അത് ദോഷമുള്ള തന്നെ, പക്ഷെ അവിടെ ആ കാമന അവിടെ നിലനിൽക്കുന്നു, അവന്റെ പോരായ്മകളെ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹം നല്ലതാണത്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ നല്ലതോ ചീത്തയായിട്ടുള്ള ആ കാമന അവിടെ നിൽക്കുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു കർമ്മഹേതു കാമഹസ്യ, കാമം തന്നെയാണ് കർമ്മഹേതു എന്ന് പറയുന്നത്. അപ്പോ കർമ്മത്തിനെ സ്വീകരിക്കുക, അതിനെ അനുഷ്ഠിക്കുക, അതിനെല്ലാം ഹേതുവായിരിക്കുന്ന എന്താണ് കാമം. അതിനാണ് നമ്മൾ പറഞ്ഞത് കർമ്മ ഉപാദാന ഹേതു, കർമ്മത്തിന് ഉപാദാനമായിരിക്കുന്ന അതിന് കാരണമായിരിക്കുന്ന ഹേതു എന്താണ് കാമം. തത്പരിഹാരായ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മവിദ്യ പ്രസ്തുതയിലെ ബ്രഹ്മവിദ്യ ഇവിടെ ആരംഭിക്കുന്നു എന്നാണ്. ഇതുവരെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ കർമ്മങ്ങൾക്കെല്ലാം ഹേതുവായിരിക്കുന്ന ആ കാമുള്ളിലിരിക്കുന്ന വൈദികൻ, അവർക്ക് വേണ്ടിയാണ് ഈ ചർച്ച. അവന്റെ ആ കാമം എന്ന് പറയുന്ന അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യ. അപ്പൊ ഈ വിദ്യ കാമത്തെ പരിഹരിക്കുന്നു, ആ കാമത്തെ പരിഹരിക്കുന്നതിനും പിന്നെ കർമ്മമില്ല. അതാണ് ഭാഷകാരൻ പറയുന്നത് കർമ്മഹേതു കാമഹസ്യ പ്രവർത്തകത്വ. മറ്റൊന്നും കർമ്മത്തിന് കാരണമല്ല, കർമ്മത്തിന് കാരണം പ്രവർത്തകമായിരിക്കുന്നത് ഈ കാമം തന്നെയാണ്. ആ വിദ്യയെപ്പോലും ഇവിടെ പറയുന്നില്ല എന്തുകൊണ്ട് ഉറക്കത്തിൽ നമുക്ക് കാമമില്ല, അതുകൊണ്ട് കർമ്മങ്ങളല്ല. ജാഗ്രത കാമമുണ്ട്, അവിടെ കർമ്മമുണ്ട്. അപ്പൊ കാമമാണ് കർമ്മത്തിന് സാക്ഷാത് ഹേതുവായിരിക്കുന്നത്, പ്രവർത്തകമാണ്. ഏത് കർമ്മമായാലും സത്കർമ്മമായാലും ശരി നിഷ്കർമ്മമായാലും ശരി, സകാമകർമ്മമായാലും ശരി നിഷ്കാമകർമ്മമായാലും ശരി, ആപ്തകാമാനം ഹി കാമാഭാവേ ആപ്തകാമൻ കാമാഭാവേ, അവന് കാമമില്ല. ആപ്തകാമനാകാന്ന് വെച്ചാൽ ആത്മവിദ്യ കൊണ്ട് ആപ്തകാമനാകുക, കാമാഭാവി അവന് കാമനകളില്ല, ആഗ്രഹങ്ങളില്ല. സ്വാത്മന്യവസ്ഥാന അവൻ പ്രതിഷ്ഠിതനാകുന്നു, മറ്റ് കാമനകളൊന്നുമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ, അവൻ ആത്മനിഷ്ഠനാകുന്നു, പ്രവൃത്തി അനുഭൂതി. പിന്നെ അവന് ഈ കാമപൂർവകമായ പ്രവൃത്തികളൊന്നുമില്ല, പിന്നെ അവൻ അഗ്നിഹോത്രവും ജ്യോതിഷ്ഠോമവും ചെയ്യാൻ ഒരുമ്പെടുന്നില്ല. നിവൃത്തമായി തീരുന്നു പ്രവൃത്തി അനുഭവത്തി. കാമമില്ലെങ്കിൽ പ്രവൃത്തിയില്ല. കാമമുണ്ടോ? പ്രവൃത്തിയുണ്ട്. ആത്മകാമത്വേത ആപ്തകാമത, അവൻ ആപ്തകാമനായിത്തീരുന്നു. പ്രവൃത്തി അനുഭവത്തി എന്ന് പറഞ്ഞാൽ കാമാഭാവം. കാമാഭാവം എന്ന് വെച്ചാൽ ആപ്തകാമത, അവന് സർവകാമങ്ങളും ആപ്തമായിരിക്കുന്നു, പ്രാപ്തമായിരിക്കുന്നു. നടക്കും ആപ്തമാകാന്ന് വെച്ചാൽ പ്രാപ്തമാകുന്നു. സർവകാമങ്ങളും ആപ്തമായെന്ന് പറഞ്ഞാൽ എന്താണ്? കാമനകളുണ്ട്, അവന്റെ മനസ്സുകളെല്ലാം നിറഞ്ഞ്, അല്ലെങ്കിൽ കാമനകളിലൂടെ പ്രാപിക്കേണ്ടത് എല്ലാം അവൻ അനുഭവിച്ച് തീർന്നു, അങ്ങനെയല്ല. ഇവിടെ എന്താണ്? അവൻ ആത്മകാമിയാണ്. അവൻ ആത്മാവിനെ കാമിക്കുന്നു. ആത്മാവിനെ കാമിക്കുന്നതുകൊണ്ട് അവൻ ഒന്നും മറ്റു കാമനകളിലൂടെ വഴി പോയി. ആത്മാവിനെ ശരിയായി കാണിച്ചിട്ടില്ല. നിയമമെല്ലാം നിൽക്കും. ഒരു ആത്മകാമത്വം വരും, പിന്നീട് വിഷയകാമനകളും വരും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.